സ്പോണ്ടേനിയസ് എന്ന വാക്കിൻ്റെ വിവക്ഷിതകൾ ഏവ സ്വാഭാവികം, അയർനക്സിസം എന്നിവ തന്നെ. ആശയങ്ങളുടെ ഉരുത്തിലയിലാണ് ഭൗതികത അന്തർഭൂതമായിരിക്കും. സ്വാഭാവികതയുടെ ലോകം വികാരങ്ങളുടെ ലോകം തന്നെ. വികാരങ്ങളുടെ സംവേദനമാണ് കവിതയുടെ ധർമ്മം. ആശയങ്ങളുടെ അവതാരകനല്ല കവി. വികാരങ്ങളുടെ ഒരു സംശോധനം ആവിഷ്കർത്താവിൻ്റെ ഹൃദയത്തിൽ നടന്നിരിക്കണം. മൂല്യവത്തായ വികാരങ്ങൾ മാത്രമാണ് കവിതയിലേക്ക് വരേണ്ടത്. കവിതയുടെ വിഷയം സംഭവങ്ങളോ അവസ്ഥയോ അല്ല, വികാരങ്ങൾ മാത്രമാണ്. വികാരങ്ങളുടെ അനുസ്മരണത്തെ കവിതയുടെ മാതാവായി കാണുന്നുണ്ടല്ലോ വേർഡ്സ്വർത്ത്. ഇക്കാര്യം ഒഴുക്കിനായി പറഞ്ഞ് തടുതപ്പുകയല്ല അദ്ദേഹം. കാവ്യവൃത്തിയിൽ സ്മരണയ്ക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ടെന്ന് വേർഡ്സ്വർത്ത് സ്പഷ്ടമാക്കുന്നുണ്ട്. ജീവിതാനുഭവങ്ങൾ കവിചിത്തത്തിൽ മുങ്ങിക്കിടക്കുന്നു. അവയിലൊരംശം മാത്രമാണ് ഓർമ്മയിൽ അവശേഷിക്കുന്നത്. അങ്ങനെ അവശേഷിക്കുന്ന അനുഭവത്തെ വേർഡ്സ്വർത്ത് അവശ്യസത്യം എന്ന് വിളിക്കുന്നു. ആദർശമെന്നും അതിനെ വിശേഷിപ്പിക്കാം. അതിൻ്റെ അനുസ്മരണത്തിൽ നിന്നാണ് കവിത ജനിക്കുന്നത്. കാവ്യസർഗം പല ഘട്ടത്തിലൂടെയാണ് സർഗപ്രക്രിയ പൂർത്തിയാകുന്നതെന്ന് വേർഡ്സ്വർത്ത് അഭിപ്രായപ്പെടുന്നുണ്ട്. ഒന്നാം ഘട്ടം നിരീക്ഷണമാണ്. അസാമാന്യമായ ഭാവുകത്വം കവിക്ക് ഉണ്ടായിരിക്കും. ബാഹ്യലോക വസ്തുക്കളെ അയാൾ നിരീക്ഷണ വിധേയമാക്കുന്നു. ബാഹ്യവസ്തുക്കൾ കവിയുടെ ഭാവുകത്വത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും തത്ഫലമായി വികാരങ്ങളും അനുഭൂതികളും രൂപമാർജിക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ അവയെ ആവിഷ്കരണ വിഷയമാക്കാതെ ഉള്ളിൽ സൂക്ഷിക്കുകയാണ് കവി ചെയ്യുന്നത്. പേജ് 143. ധന്യനായ കവി അവയെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെ അവ ആത്മീയ വത്കൃതമായി തീരുന്നു. അതായത് കവി ഉൾക്കൊള്ളുന്ന പ്രതീതികൾ അഥവാ സമുദ്രങ്ങൾ പവിത്രീകൃതമാവുകയും അവയുടെ സത്തായ ആവശ്യസത്യം മാത്രമാണ് മനസ്സിൽ ബാക്കിയാവുകയും ചെയ്യുന്നു. ചിത്തസ്ഥിതമായ ഇത്തരം അനുഭവങ്ങൾ ഒരാദർശവത്കൃത സ്വരൂപം കൈക്കൊണ്ട് പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെട്ട് കവിതയായിത്തീരുന്നു. നിരീക്ഷണം, പ്രതീതി, വികാരം, ചിന്ത ഇവയുടെ പാരസ്പര്യം എന്നിങ്ങനെ സങ്കീർണമായ പല പടവുകളിലൂടെയാണ് ഒരു രചന സാക്ഷാത്കൃതമാവുന്നത്. വസ്തുവിഷയം സാധാരണ ജീവിതത്തിൽ നിന്നുള്ള സംഭവങ്ങളും അവസ്ഥാവിശേഷങ്ങളുമാണ് ലിറിക്കൽ ബലാഡ്സിൽ കവിതകൾക്ക് വിഷയീഭവിച്ചിരിക്കുന്നതെന്ന് മുഖവുരയിൽ വേർഡ്സ്വർത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. സാധ്യമാവോളം യഥാർത്ഥ മാനുഷ്യ ഭാഷയിൽ നിന്നൊരു തിരഞ്ഞെടുപ്പ് നടത്തുകയും പ്രസ്തുത ഭാഷാവിഷയത്തിലേക്കും അനുഭവത്തെ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നത് ലിറിക്കൽ ബലാഡ്സിലെ കവിതകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു മുഖ്യ ലക്ഷ്യമായിരിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സാധാരണ വസ്തുക്കളെ അസാധാരണത്വം പകർന്ന് ആവിഷ്കരിക്കുന്നതിനായി ഭാവനയുടെ വർണ്ണരേണുക്കൾ ഒരളവ് വരെ തെളിച്ചെഴുതപ്പെടുത്തിയ ഭാഷയാണ് അവലംബിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം എഴുതുന്നു. അനുദതവും ഗ്രാമീണവുമായ ജീവിതമാണ് ലിറിക്കൽ ബലാഡ്സിലെ കവിതകളുടെ പ്രമേയമെന്നും പറയുകയും അത്തരം ജീവിതത്തിൻ്റെ കാവ്യാവിഷ്കരണത്തിന് സാധ്യത വിശദീകരിക്കുകയും ചെയ്യുന്നു വേർഡ്സ്വർത്ത്. ചിത്തകാര വികാരങ്ങൾക്ക് പ്രമുക്തി നേടാൻ ഏറ്റവും പറ്റിയ ലോകമാണ് ഗ്രാമീണരുടേത്. കൃത്യവും ലളിതവും ഹൃദയംഗമവുമായ മട്ടിൽ മനുഷ്യവികാരങ്ങൾ വർത്തിക്കുന്ന ലോകം അതാണ്. മനുഷ്യൻ്റെ വികാരം സുന്ദരവും നിത്യവുമായ പ്രകൃതിയുടെ രൂപങ്ങളോട് ചേർന്ന് കിടക്കുന്ന ലോകവുമാണത്. ജീവിതത്തിൻ്റെ നൈസർഗികതയാണ് ഗ്രാമീണരിൽ ഇദ്ദേഹം കാണുന്നത്. നാഗരികമായ പൊങ്ങച്ചങ്ങളോ മൂടുപടങ്ങളോ ഇല്ലാത്ത പ്രാകൃത ജീവിതമാണത്. പേജ് 144. പ്രകൃതിയും മനുഷ്യനും അവിടെ വിഭക്താവസ്ഥയിലല്ല, പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ബിംബമാണ് കവിത എന്നദ്ദേഹം പ്രഖ്യാപിക്കുന്നു. കാവ്യഭാഷ ഗ്രാമീണ ഭാഷയ്ക്ക് വേർഡ്സ്വർത്ത് പ്രാധാന്യം വേകുന്നത് എന്തുകൊണ്ടായിരിക്കും? നിയോ ക്ലാസിക്കൽ കാവ്യഭാഷയുടെ കൃത്രിമത്വവും ശൈലീകൃത അവസ്ഥയും അദ്ദേഹത്തിന് അരോചകമായി അനുഭവപ്പെട്ടിരുന്നു. ഭാഷയുടെ നൈസർഗികതയിലാണ് അദ്ദേഹം തത്പരനായത്. തങ്ങളുടെ വിശ്വാസങ്ങൾക്കും വികാരങ്ങൾക്കും ലളിതവും ആത്മസിദ്ധവുമായ ആവിഷ്കാരം നൽകുന്നവരാണ് ഗ്രാമീണർ. കഠിന പ്രയത്നം ആവശ്യപ്പെടുന്നതായിരിക്കരുത് കാവ്യഭാഷ. ആവർത്തിച്ചു വരുന്ന അനുഭവങ്ങളിൽ നിന്നും സുചിര വികാരങ്ങളിൽ നിന്നുമാണ് ഗ്രാമീണ ഭാഷ ഉരുത്തിരിയുന്നത്. അത് കൂടുതൽ തത്വചിന്തപരമായി ഭാഷയാകുന്നു. അത് കൂടുതൽ നിത്യമായ ഭാഷയാകുന്നു. ആ ഭാഷയ്ക്ക് പകരം വയ്ക്കാനായി മറ്റൊരു തരം ഭാഷ കണ്ടെത്തിയ യഥാസ്ഥിതികരായ കവികളെ വേർഡ്സ്വർത്ത് തള്ളിക്കളയുന്നു. ചപലമായ അഭിരുചികൾക്ക് വേണ്ടുന്ന ഭക്ഷണമാണ് പരമ്പരാഗത കാവ്യഭാഷ എന്ന് പറയാൻ അദ്ദേഹം മടിക്കുന്നില്ല. മനുഷ്യരുടെ ഭാഷയെ അനുകരിക്കുകയും കഴിയുന്നത്ര സാംശീകരിക്കുകയുമാണ് തൻ്റെ ഉദ്ദേശമെന്ന് വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. വായനക്കാരനെ രക്തമാംസങ്ങളുടെ കൂട്ടാളിയായി കാണാനാണ് താൻ ആഗ്രഹിക്കുന്നത്. കാവ്യഭാഷ എന്നറിയപ്പെടുന്ന ഭാഷാരീതിയെ സാധ്യമാവോളം ഒഴിവാക്കുന്ന കവിതകളാണ് ലിറിക്കൽ ബലാഡ്സിലുള്ളത്. എന്തിനാണത് ചെയ്തതെന്ന് നിങ്ങൾ വേർഡ്സ്വർത്തിനോട് ചോദിക്കൂ. അദ്ദേഹം ഇപ്രകാരം മറുപടി പറയും. മനുഷ്യഭാഷയുടെ സ്വഭാഷയെ അടുപ്പിക്കുന്നതിന് വേണ്ടി. കവിത പകർന്നു തരേണ്ടതായ ആഹ്ലാദത്തെക്കുറിച്ച് സാമ്പ്രദായിക ധാരണയല്ല തനിക്കുള്ളതെന്ന കാരണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വൃത്തനിയമങ്ങളെ കണിശമായി പിന്തുടരുന്നതും സ്വാഭാവികതയോടെ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നതുമായാൽ പോലും കവിതയിലെ ഭാഷ ഗദ്യഭാഷയിൽ നിന്നും ഭിന്നമല്ല. എല്ലാ നല്ല കവിതയിലും വൃത്തബദ്ധമായ പാദങ്ങൾ നല്ലൊരളവോളം നല്ല ഗദ്യത്തിൽ നിന്നും വ്യത്യസ്തമാവില്ല. മിൽട്ടന്റെ കവിത പോലും ഇതിന് അപവാദമല്ലെന്ന് വേർഡ്സ്വർത്ത് ചൂണ്ടിക്കാണിക്കുന്നു. ഗദ്യത്തിനും പദ്യത്തിനും ഇടയിലുള്ള വിടവ് സാരമായ ഒന്നാണെന്ന് ധരിച്ച് വശയ കവികളിലൊരാളായ ഗ്രേയുടെ ഒരു ലഘു സംരചനയാണ് വേർഡ്സ്വർത്ത് ഉദ്ധരിക്കുന്നത്. പേജ് 145. മൈ ലോൺലി ആംഗ്വിഷ് മെൽറ്റ്സ് നോ ഹേർട്ട് ബട്ട് മൈൻ ആൻഡ് ഇൻ മൈ ബ്രസ്റ്റ് ദ ഇംപ്രഫക്റ്റ് ജോയ്സ് എക്സ്പയർ എന്നിങ്ങനെ എഴുതുമ്പോൾ ഗദ്യ ഭിന്നമാണ് പദ്യഭാഷ അവകാശപ്പെടുന്നതിനല്ല. വേർഡ്സ്വർത്തിൻ്റെ വാക്കുകൾ ഇതാ: ദ ലാംഗ്വേജ് ഓഫ് ദീസ് ലൈൻസ് ഡസൻ നോ റെസ്പെക്ട് ഡിഫർ ഫ്രം ദാറ്റ് പ്രോസ്. ഛന്ദസ്കൃത രചനയുടെയും ഗദ്യത്തിൻ്റെയും ഭാഷകൾക്ക് തമ്മിൽ യാതൊരു വിധമായ അവശ്യ വ്യത്യാസങ്ങളുമില്ല, ഉണ്ടാവാൻ സാധ്യവുമല്ല എന്നാണ് വേർഡ്സ്വർത്ത് ശഠിക്കുന്നത്. കവിത മാലാഖയുടെ കണ്ണുനീർ ചൊരിയുന്നില്ല, കവിതയുടെ കണ്ണുനീർ പ്രകൃതിദത്തവും മാനുഷവുമാകുന്നു. ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും നാടുകളിൽ ഒരേ മനുഷ്യരക്തമാണ് ഓടുന്നതെന്ന് കവിയായ വേർഡ്സ്വർത്ത് എഴുതുന്നു. കൂടുതൽ ജീവിതം തുളുമ്പുന്ന ഭാഷയാണ് കവിതയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വൃത്തതാളങ്ങളുടെ ഭംഗിയിൽ ഭാഷയുടെ ശുഷ്കത മൂടിവെക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലായില്ലെന്ന് വരില്ല. അതേസമയം കവിതയെ ഗദ്യമെന്ന് വിളിച്ച കവിയാണ് വേർഡ്സ്വർത്തെന്നും ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. വേർഡ്സ്വർത്തിയൻ കാവ്യവിചാരത്തിൽ പ്രകൃതി എന്ന പദ്യത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പ്രാധാന്യം ശ്രദ്ധാർഹമത്രേ. അനുഭവത്തെയും ഭാഷയെയും പ്രകൃതിയിൽ നിലനിർത്തുക എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. കവിയെന്ന നിലയിലാകട്ടെ വേർഡ്സ്വർത്ത് ഒരു തികഞ്ഞ പ്രകൃതി ഗായകനായിരുന്നു താനും. വേർഡ്സ്വർത്തിയൻ കാവ്യദർശനം ഇപ്രകാരമായതുകൊണ്ട് തന്നെ ചോദ്യത്തിന് ഇത്രയുമൊക്കെ സമാധാനങ്ങളെ പറയാനുള്ളൂ. മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യനാണ് കവിയെന്ന് വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. കാവ്യഭാഷയുടെ ഉറവിടം പഴയ കാവ്യങ്ങളിലല്ല, ജീവിതം കുടുങ്ങിക്കിടക്കുന്ന നഗരവീഥികളല്ല, മനുഷ്യൻ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന ശുദ്ധമായ നാട്ടിൻപുറങ്ങളാണ്. വികാരങ്ങളുടെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ നാട്ടുമൊഴിക്കേ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വേർഡ്സ്വർത്തിൻ്റെ രാഷ്ട്രതന്ത്രപരമായ വിശ്വാസം കൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു ജനാധിപത്യവാദി ആയിരുന്നു. കൃത്രിമത്വങ്ങളിൽ മുക്കോളം മുങ്ങിയ നഗരജീവിതം അദ്ദേഹം വെറുത്തിരുന്നു. പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാനാണ് ജനതയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അടിസ്ഥാന മനുഷ്യത്വം വീണ്ടെടുക്കുന്നതും അദ്ദേഹം കരുതി. പേജ് 146. ഈ വിശ്വാസ സംഹിതയുടെ ഫലമായി സാധാരണ മനുഷ്യനെയും സാധാരണ വസ്തുക്കളെയും സാധാരണ ഭാവങ്ങളെയും വേർഡ്സ്വർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. മനുഷ്യൻ്റെ അടിസ്ഥാന വികാരങ്ങളെ സർവജനാഭിഗമ്യമായ ഭാഷയിൽ സമാവിഷ്കരിക്കുകയാണ് കവിയുടെ ധർമ്മം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വാസ്തവം പറഞ്ഞാൽ ഡെമോക്രസിയുടെ തന്നെ സൗന്ദര്യശാസ്ത്ര തത്വത്തിലുള്ള സാക്ഷാത്കാരമാണ് പ്രിഫേസിൽ നാം കണ്ടെത്തുക. ആദിമകാല കവികളുടെ ഭാഷ സാധാരണ ഭാഷയിൽ നിന്നൊട്ടൊക്കെ വ്യത്യസ്തമായിരുന്നുവെന്ന് അനുബന്ധത്തിൽ വേർഡ്സ്വർത്ത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ ഭാഷ ഉപയുക്തമായത് അസാധാരണ പ്രകരണങ്ങളിലാണെന്ന് യുക്തി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഭാഷ മനുഷ്യഭാഷ തന്നെ ആയിരുന്നു. തങ്ങൾക്ക് ചുറ്റും അക്കാലത്ത് കേട്ടുകൊണ്ടിരുന്നതോ സംഭവങ്ങളാൽ ബാധിതരാകുമ്പോൾ സ്വയം ഉച്ചരിക്കാനിടാവുന്നതോ ആയ സ്വാഭാവിക ഭാഷയോട് തന്നെയാണ് അവരുടേത്. പിൽക്കാലത്ത് ആളുകളെ വശീകരിക്കുന്നതിനായി പഴയ കവികളുടെ ഭാഷയെ നിരർത്ഥമായി സ്വീകരിക്കുകയാണ് കവികൾ ചെയ്തത്. പിന്നെയും പിന്നെയും ചൂഷണം ചെയ്യപ്പെട്ട് പ്രസ്തുത ഭാഷ നിർവീര്യമായി തീരുകയാണുണ്ടായത്.